ഈ ഭൂമിയിൽ തെറ്റാതെ നിൽക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നല്ല അറിവുള്ളവരായിരിക്കണം. ഏത് സമയത്തും തെറ്റിപ്പോകാനുള്ള ശാരീരിക പ്രകൃതിയാണ് നമ്മുടെ ഈ ശരീരത്തിൽ നെയ്ത് തീർക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ നമ്മെപ്പോഴും തെറ്റിക്കുവാൻ അതിനുള്ള വഴികൾ കണ്ടുപിടിച്ച് തന്ത്രരൂപേണ പ്രവർത്തിക്കുന്ന ഒരു പിശാചിൻ്റെ ആധിപത്യമുള്ള മണ്ഡലത്തിലാണ്, ഭൂമിയിലാണ് നാം പാർക്കുന്നത്. കൂടാതെ ജീവിതത്തിൻ്റെ ഏത് തുറകളിലേക്ക് കണ്ണുകൾ തുറന്ന് നോക്കിയാലും നമ്മെ തെറ്റിക്കുവാനുള്ള വശീകരണ വലകൾ ഒരുക്കിയിരിക്കുന്നത് ഏതൊരു ആത്മീയനും ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ തെറ്റിപ്പോകുന്ന ശരീരപ്രകൃതിയും തെറ്റാൻ സാധ്യതയുള്ള വശീകരണ മേഖലകളടങ്ങുന്ന ഭൂമിയും ഇതിൻ്റെ എല്ലാം കടിഞ്ഞാണ് വലിച്ച് നമ്മെ തെറ്റിക്കുവാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ലോകത്തിൻ്റെ പ്രഭുവായ പിശാചും ഈ ഭൂമിയിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതിൻ്റെ നടുവിൽ നാം തെറ്റാതെ നിൽക്കണമെന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ ശത്രുവായ പിശാച് നമ്മെ തെറ്റിക്കുവാൻ ശ്രമിക്കുമ്പോൾ തെറ്റാതെ നിൽക്കാൻ, പാസ്റ്ററേ, ദൈവമക്കളെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന, ആത്മാർത്ഥമായി ചോദിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അറിവ് രണ്ട് കാര്യങ്ങളിൽ പ്രാപിക്കണമെന്നേ ഒരു ദൈവദാസൻ എന്നുള്ള നിലവാരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആ വേദവാക്യം തന്നെ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 22:29 Matthew 22:29. കർത്താവായ യേശു ക്രിസ്തു ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ജൂതമതത്തിലെ ഉന്നത അറിവുള്ളവരെന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടം ജനവുമായി, പരീശന്മാരുമായി, ശാസ്ത്രിമാരുമായി, സാധുക്യവരുമായി ഒക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക സംഭാഷണത്തിൻ്റെ ഒരു അധ്യായമാണ് ആ 22-ാം അധ്യായം. ആ പരീശന്മാരും ശാസ്ത്രിമാരും സാധുക്യരും അവർക്ക് ലഭിക്കപ്പെട്ട മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തെറ്റാത്തവരായി പൂർണ്ണരെന്ന് സ്വയം അഭിമാനിച്ച് ആ അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ യേശു അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ കണ്ണിൽ തെറ്റിക്കിടക്കുകയാണ്. കാരണം രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ അറിവില്ലാത്തവരായിത്തീർന്നു. ഒന്ന്, ദൈവവചനം നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽകാലം എനിക്കെല്ലാം അറിയാം എന്ന് നടിക്കുന്ന, അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുമ്പിൽ നമ്മൾ ഒന്നും ആയിട്ടില്ല എന്ന് അവൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ അറിയുവാൻ ഒരു ശിശുവിൻ്റെ ഹൃദയം പ്രാപിച്ച് നാം അടുത്തു വരികയാണെങ്കിൽ വീണ്ടും നമ്മെ പഠിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പരീശ പ്രമാണിയായിരുന്ന, പരീശന്മാരുടെ പ്രൊഫസറായിരുന്ന നിക്കോദമോസിന് പോലും ചില ആത്മീയ സത്യങ്ങൾ പഠിക്കേണ്ടതിന് യേശുവിൻ്റെ ബൈബിൾ ക്ലാസ് ആവശ്യമായിരുന്നു. സ്തോത്രം. അപ്പോൾ എത്ര വലിയ പണ്ഡിതനായാലും ബൈബിൾ കോളേജിൽ, പല ബൈബിൾ കോളേജിൽ പഠിച്ച് ഡിഗ്രികളുടെ ഖനം കൂടിയാലും, എത്ര തന്നെ അറിവുള്ള വലിയ PhD-ക്കാരനെന്ന് പറഞ്ഞാലും, ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ ചില വിഷയങ്ങൾ ദൈവാത്മാവ് പഠിപ്പിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്നുള്ളത് നിക്കോദമോസിനോട് യേശു പഠിപ്പിച്ച ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനെല്ലാം പഠിച്ചവനാണെങ്കിലും, ആൾക്കാർക്ക് ബൈബിൾ ക്ലാസ് എടുക്കുന്നവനാണെങ്കിലും ഒരു കാര്യം അറിയത്തില്ല, ആത്മാവിൽ ജനിക്കുന്നത് എങ്ങനെയെന്നും, ആത്മാവിൽ ജനിച്ചവൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും, എങ്ങനെ ആരാധിക്കേണ്ടതെന്നും, എങ്ങനെ ആയിരിക്കേണ്ടതെന്നും ഉള്ള വ്യവസ്ഥതയെക്കുറിച്ച് അറിയത്തില്ല. ഇതൊന്നിനെക്കുറിച്ച് അറിഞ്ഞു, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്ന നിക്കോദമോസിനോട് യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? ഒരു കൊച്ചു ശിശുവിനെപ്പോലെ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറേ, നീ പ്രൊഫസറായിരുന്നിട്ട് ഇത് അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. നീ കാറ്റ് കണ്ടിട്ടുണ്ടോ? കാറ്റ്, ഒരു കാറ്റ് എന്നുള്ള, അല്ലെങ്കിൽ മനുഷ്യരെല്ലാം അനുഭവിക്കുന്ന കാറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സാമ്യപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ആ വ്യക്തിയെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എത്ര തന്നെ പഠിച്ച തല വലുതായെന്ന് തോന്നുന്ന വ്യക്തിക്കും ചില ആത്മീയ സത്യങ്ങളുടെ ആഴം അറിയുവാൻ നമ്മുടെ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക ബൈബിൾ ക്ലാസ് ആവശ്യം തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ജീവിതത്തിൽ തെറ്റിപ്പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവവചനം നല്ലവണ്ണം അറിയുന്നവരായിരിക്കണം. രണ്ട്, അതുപോലെ തുല്യമായ ഒന്നാണ് ദൈവശക്തിയും. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പക്ഷിയുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ കഴിയത്തുള്ളൂ. ഒരു ചിറക് അറ്റുപോയാൽ മറ്റേ ചിറക് കൊണ്ട് ആ പക്ഷി എന്നുള്ള പദവിയിൽ ഉയരത്തിലേക്ക് പറക്കാൻ കഴിയുകയില്ല. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ പറന്നുയരുവാൻ തുല്യ പ്രാധാന്യം ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും താൻ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് തുല്യ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദൈവവചനത്തിലെ ശക്തമായ അറിവും അതോടൊപ്പം പരിശുദ്ധാത്മാവിൽ ശക്തമേറിയ നിറവും. സ്തോത്രം. ഇത് രണ്ടും പാരലൽ ആയി, ഇത് രണ്ടും തുല്യമായി ഒരു ദൈവദാസനിൽ കണ്ടാൽ, ഒരു സഭയിൽ കണ്ടാൽ, ഒരു വിശ്വാസിയിൽ കണ്ടാൽ, ഒരു ശുശ്രൂഷകനിൽ കണ്ടാൽ, ഒരു വ്യക്തിയിൽ കണ്ടാൽ, ആ വ്യക്തി തെറ്റിപ്പോകാതെ കർത്താവിന് വേണ്ടി ഉയർന്നു നിൽക്കുവാൻ പറന്നുയരുവാൻ കർത്താവ് കൃപ നൽകുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഈ സഭയെക്കുറിച്ച് ദൈവത്തിന് ഇന്ന് പകൽകാലം പറയുവാനുള്ളത്, ഇന്നിവിടെ ഇരിക്കുന്ന പലർക്കും ദൈവവചനം ഒരുപക്ഷെ ഒത്തിരിയൊക്കെ അറിയാമായിരിക്കാം, ഇവിടെ ഇരിക്കുന്ന പലരെക്കാളും ഒക്കെ അറിയാമെന്ന് അഭിമാനിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ദൈവശക്തി അവഗണിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെയും പ്രവർത്തനങ്ങളെയും വിമർശന ബുദ്ധിയോടെ വീക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി തങ്ങളുടെ യുക്തി കൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് പറയുന്നു, ചിറകറ്റ ഒരു പക്ഷിയെപ്പോലെ മാത്രമേ ആയിട്ടുള്ളൂ, ആത്മീയത്തിൻ്റെ പകുതി വരെ താൻ വന്നിട്ടുള്ളൂ, അടുത്ത ഭാഗം കൂടെ നടക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ആ സ്തോത്രം ബാല്യ ചിന്തകളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ അധികാരത്തെ അവൻ്റെ ശക്തിയെക്കുറിച്ചുമുള്ള ആ മുടന്തൻ ന്യായങ്ങൾ വിട്ടേച്ച് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവിലേക്കും അതിൻ്റെ ശക്തിയിലേക്കും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലേക്കും ശുശ്രൂഷയിലേക്കും നാം കടന്നു വരുമ്പോൾ, ഓ സ്തോത്രം, ദൈവവചനം പറയുന്ന രീതിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന തെറ്റാത്ത ഒരു വ്യക്തിയായി അറിവുള്ളവനായി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുവാനിടയായിത്തീരും. സ്തോത്രം. ബാപ്റ്റിസ്റ്റുകാർ ബ്രദറൻകാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വചനമറിയാകുന്നവരാണെന്നും പ്രത്യേകിച്ച് പെന്തക്കോസുകാർ ചിലരൊക്കെ അതങ്ങ് തലകുലുക്കി സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പക്ഷേ ഞാൻ പെന്തക്കോസുകാരനായിരിക്കുന്ന ഇടത്തോളം കാലം സമ്മതിക്കത്തില്ല, അവർക്ക് വചനം അറിയാം എന്ന ആരെങ്കിലും, ഇവിടെ ചില പെന്തക്കോസുകാർ പ്രാസംഗികന്മാർ പോലും പ്രസംഗിക്കുന്നു വചനം അറിയാവുന്നത് ബ്രദറൻകാരാണ്. അല്ല, സ്തോത്രം, വചനം അറിയാകുന്നത് ബ്രദറൻകാരാണെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വിശ്വസിക്കുന്നില്ല? അതും വചനത്തിലുള്ള കാര്യമല്ലേ? സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വചനത്തിൻ്റെ ഒരു ഭാഗമേ അറിയത്തുള്ളൂ, എല്ലാം അറിയത്തില്ല. സ്തോത്രം. സ്തോത്രം. അതിനേക്കാൾ കുറച്ചുകൂടെ അറിയാമെന്നുള്ള നമ്മളെന്ന് വേണം സമ്മതിച്ചു കൊടുക്കാൻ. പ്രൈസ് ദ ലോർഡ്. കാരണം അവർ അറിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ അധികം അറിയുവാനും അത് അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ചതിനാൽ ആ ബ്രദറൻകാരെക്കാൾ അധികം അറിവുള്ളവരെന്ന് വേണം ഇനി മേലാൽ പറയാൻ. ആ അഭിമാനം നമ്മുടെ മേലുണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അപ്പോൾ അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെന്ന് നാട്ടുകാർ പറയുന്നു. ഓക്കെ, ആയിക്കോട്ടെ. സ്തോത്രം. എന്നാൽ പെന്തക്കോസ്തുകാരായ നമ്മൾ, സ്തോത്രം, ദൈവശക്തിക്കും പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ ഇത് രണ്ടും ഒരു വ്യക്തിയിൽ തുല്യമായി കാണപ്പെട്ടാൽ അവിടെയാണ് അനുഗ്രഹം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അതിനുവേണ്ടി നാം കൂട്ടായ്മകളിൽ കടന്നു വന്ന് പരിശുദ്ധാത്മാവിനായി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ബൈബിൾ പ്രസംഗിക്കുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്ത്, ദൈവദാസന്മാർ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നിടത്ത് എന്ത് വില കൊടുത്തും സമയങ്ങൾ കണ്ടെത്തി കടന്നു വരാൻ തയ്യാറാകുക. അങ്ങനെയെങ്കിൽ വചനത്തിൽ അറിവുള്ളവരായി തീരാനിടയായിത്തീരും. അമേരിക്കയുടെ ബിസി ജീവിതത്തിൽ, വളരെ തിരക്കേറിയ ജീവിതത്തിൽ സമയം കിട്ടിയിട്ട് കൂട്ടായ്മയ്ക്ക് വരാമെന്നും ഉപവസിക്കാമെന്നും പ്രാർത്ഥിക്കാമെന്നും ബൈബിൾ വചനം കേൾക്കാമെന്നും ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാമെന്നും ചിന്തിച്ചാൽ ആയുസ്സിൽ സമയം കിട്ടത്തില്ല. സമയം കണ്ടെത്താൻ നീ തയ്യാറായാൽ സമയം ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സമയം കിട്ടിയിട്ട് വരാമെന്ന് ആരും വ്യാമോഹിക്കരുത്. സമയം കണ്ടെത്തി വരാൻ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സ് വയ്ക്കണം. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം അല്പമായി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട അവരുടെ ആദ്യ പാഠങ്ങളായിരിക്കുന്ന അനേക തിരുവചന സത്യങ്ങളുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആത്മീയ ജീവിതത്തിൽ ഡിഗ്രി പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മളൊക്കെ 10-ാം ക്ലാസ് പഠിച്ചതും യൂണിവേഴ്സിറ്റി പോയതും അങ്ങോട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തവരോ എടുക്കാത്തവരോ അങ്ങനെയുള്ള ഉയർച്ചകളിലൊക്കെ വന്നവർ സ്തോത്രം ആദ്യം 1-ാം ക്ലാസ്സിൽ പോയിട്ടാണ് ഈ വലിയ ക്ലാസ്സിലൊക്കെ വന്നത്. സ്തോത്രം. അതുകൊണ്ട് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഒക്കെ പഠിക്കാത്തവർക്ക് മുമ്പോട്ടില്ല. സ്തോത്രം. വേറെ ഏതെങ്കിലും വണ്ടിയുടെ കീഴിൽ പോയി മെക്കാനിക്കായിട്ടൊക്കെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഉയർച്ചയുടെ മണ്ഡലത്തിൽ നല്ല ജോലി ചെയ്യണമെങ്കിൽ 1-ാം ക്ലാസ് മുതൽ നല്ലവണ്ണം പഠിച്ചു പോകണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ആത്മീയ ദൈവപൈതൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ കുടുംബത്തിൽ ജനിച്ചു വീണ ഒരു പൈതലിന് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ആദ്യ അക്ഷരങ്ങൾ ആദ്യ പാഠങ്ങളായിട്ടുള്ള ചില ലേഖനങ്ങൾ തിരുവചനത്തിലുണ്ട്. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. അതിലൊന്നാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ആഴമായി നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. കൂടാതെ സഭയിലായിരിക്കുന്നിടത്തോളം നാം അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ FSC ലേഖനത്തിലുണ്ട്. അത് ശക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ FSC ലേഖനത്തിൽ നിന്നാണ് അല്പമായി ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ FSC ലേഖനത്തിൽ നിന്നൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ അല്പമായതിൻ്റെ മുഖവുര ഞാൻ പറയുവാനിടയായി. എങ്കിലും ഇന്ന് അല്പമായി അതിൻ്റെ 2-ാം ചില മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും മനസ്സിലാക്കുന്നത് നമുക്ക് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എഫസോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഡിസയറബിൾ എന്നാണ്. ആഗ്രഹിക്കത്തക്കത്, ആഗ്രഹിച്ചു പോകുന്നത്, മോഹിച്ചു പോകുന്നത് എന്നാണ് അർത്ഥം. ഈ എഫസോസ് എന്ന പ്രാചീന ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന ആ സ്ഥലം ഇന്ന് മോഡേൺ തുർക്കിയാണ്. ഇന്ന് മോഡേൺ തുർക്കിയാണ് ഈ സ്ഥലം. പ്രാചീന ലോകത്തിൽ എഫസോസ് എന്ന പദത്തിൽ അറിയപ്പെടത്തക്ക നിലവാരത്തിൽ, അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയത്തക്ക നിലവാരത്തിൽ പല സവിശേഷതകൾ ഈ പട്ടണത്തിലുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ സവിശേഷതയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ അർത്തമിസ് മഹാദേവി എന്ന് ഗ്രീക്കുകാർ വിളിക്കുന്ന ഒരു മഹാദേവിയുടെ ക്ഷേത്രം ഈ സ്ഥലത്ത് നിന്നിരുന്നു. റോമാക്കാർ ഈ ദേവിയെ ഡയാനാദേവി എന്നും വിളിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുവാനിടയായിത്തീരും. 19:27 ആമേൻ. അപ്പോൾ എഫസോസ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന, വശീകരിക്കുന്ന, മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമായി തീരത്തക്ക വണ്ണം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം വളരെ ശക്തിയോടെ കുടികൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ ആഗ്രയിൽ ഉള്ള താജ്മഹാള് പോലെ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രാചീന ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിഗ്രഹം, ഈ അർത്തമിസ് മഹാദേവിയുടെ വിഗ്രഹമെന്ന് പറയുന്നത് ഒരു മ്ലേച്ഛ വിഗ്രഹമാണ്. അത് സ്വർഗത്തിൽ നിന്ന് വീണെന്ന്, ആകാശത്തു നിന്ന് വീണെന്നൊക്കെ അതിന് ഐതിഹ്യമുണ്ട്. അതിൻ്റെ രൂപം നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. എന്നാൽ അവിടെ നടന്നിരുന്ന, അതിൻ്റെ നിഴലിൽ നടന്നിരുന്ന ക്രിയകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ പരിപാടികളായിരുന്നു. അങ്ങനെ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രവളപ്പിൽ ഏറ്റവും വലിയ അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ദുഷ്ട മൂർഖന്മാരായ കൊള്ളക്കാരന്മാരും ഭീകരന്മാരും താവളമാക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അർത്തമിസ് മഹാദേവിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും ധാർമ്മികമായി അധപ്പതിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർ ക്ലബ്ബ് കൂടാൻ പോകുന്നത് പോലുള്ള ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. കൂടാതെ ഏറ്റവും ദുഷ്ടന്മാർക്ക് സേഫ്റ്റി ഉള്ള സ്ഥലമായിരുന്നു ഈ എഫസോസിലെ സ്ഥലം. കാരണം അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, എഫസോസിൻ്റെ ക്ഷേത്രവളപ്പിൽ ഏതൊരു ദുഷ്ടനും ഏതൊരു കുലപാതകനും ഏത് ക്രൂരനും ഏത് ഭീകരനും ഏത് പിടികിട്ടാ പുള്ളിയും പ്രവേശിച്ചാൽ അവൻ അറസ്റ്റ് ചെയ്യുവാൻ അനുവാദം നിയമപരമായില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ ദുഷ്ടന്മാരും കൊള്ള ചെയ്തിട്ട് ദുഷ്ടത ചെയ്തിട്ട് വന്ന് അഭയം പ്രാപിക്കുന്ന സ്ഥലം ഇതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, സകല ദുഷ്ടതയുടെയും കേളി രംഗമായിരുന്നു ഈ ക്ഷേത്രവളപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ആകർഷിച്ച ഒന്നായിരുന്നു. രണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. സ്തോത്രം, ഇതൊരു തുറമുഖ പട്ടണമായിരുന്നു, വളരെ ബിസിനസ് നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ബിസിനസ് ചെയ്ത് സമ്പത്ത് പ്രാപിക്കാൻ താല്പര്യമുള്ള ഏത് ബിസിനസ് മൈൻഡ് ഉള്ളവനെയും ആകർഷിച്ച സ്ഥലം ഈ എഫസോസ് ആയിരുന്നു. സ്തോത്രം, അതും ഞാൻ പറഞ്ഞു വിടുകയാണ്. മൂന്നാമതായി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥലം ഏഷ്യ മൈനാറിൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന രീതിയിൽ ഉന്നത പ്രാധാന്യമർഹിക്കുന്ന, ഉന്നതമായ പേര് സിദ്ധിച്ച, അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ആകയാൽ ശ്രേഷ്ഠന്മാരൊക്കെ അവിടെ കടന്നു വരികയും അവിടെ വിസിറ്റ് ചെയ്യുന്നതും അവിടെ കടന്നു വന്ന് താമസിക്കുന്നതും അതൊരു പ്രൗഢിയായി അഭിമാനമായി കരുതിയിരുന്നത് കൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരുടെയും ശ്രദ്ധ അവിടെ ആകർഷിക്കപ്പെട്ടിരുന്നു. കൂടാതെ റോമ ഗവൺമെൻറ്റിൽ ഉന്നതമായ ഉദ്യോഗത്തിലിരുന്നവർ വിരമിച്ചതിന് ശേഷം വന്ന് വീടുകൾ വാങ്ങി അവർ പെർമനൻ്റ് താവളമാക്കിയ, താമസമുറപ്പിച്ച ഒരു സ്ഥലം കൂടെയായിരുന്നു ഈ എഫസോസ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ റോമ ഗവൺമെൻറ്റിലെ ഉന്നതന്മാർ സ്ഥിരതാമസത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാകയാൽ ഇത് റോമൻ കൈസർ വരെ പ്രത്യേക ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ റോമ ഗവൺമെൻറ്റിൻ്റെ കൈസറുടെ പാലസുമായി വളരെ ബന്ധമുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഏത് മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എഫസോസ്. അതിൻ്റെ അർത്ഥം പോലെ തന്നെ, സ്തോത്രം, ഈ സ്ഥലത്താണ് കർത്താവിൻ്റെ ദാസനായ പൗലൂസ് സുവിശേഷം അറിയിക്കാനായി തൻ്റെ മൂന്നാം സുവിശേഷ യാത്രയിൽ കാലുകുത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതൊന്നും ആവർത്തിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ ശക്തമായി നിറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ബഹിർഗമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് താൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ക്രൂശിന്മേൽ പിടഞ്ഞു മരിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം നിൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തടത്തിൽ നിറഞ്ഞാൽ അത് അവിടെ നിൽക്കാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധ്യത ഉണ്ടാകുകയില്ല. അതവൻ്റെ അധരങ്ങളിലൂടെ കണ്ടുമുട്ടുന്നവരോട് ഈ സ്നേഹം പങ്കുവയ്ക്കുവാൻ അവൻ സമർപ്പിക്കപ്പെടും. അങ്ങനെ സമർപ്പിച്ച ശക്തനായ ഒരു ദൈവദാസനായിരുന്നു ഈ കർത്താവിൻ്റെ ദാസനായ പൗലൂസ് എന്ന് പറയുന്നവൻ. സ്തോത്രം, ഈ പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ജഡത്തിൽ അഭിമാനിക്കാനും പുകഴുവാനും പ്രശംസിക്കുവാനും ആശ്രയിക്കാനും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും അധികമുള്ള ആളാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിനേക്കാളും അധികം തനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ തുനിഞ്ഞാൽ പറയാനുള്ള ആളായിരുന്നു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അത് നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു. പെട്ടെന്ന് വായിച്ചാട്ട്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന് 5 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. 11-ാമത്തെ വാക്യത്തിലും പറയുന്നു, സവറെന്നെണ്ണുന്നു, അവച്ഛേദമെന്നെണ്ണുന്നു. ആ പദങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണത ഈ ഭക്തൻ്റെ ഉള്ളിൽ ശക്തമായി നിറഞ്ഞപ്പോൾ അതുവരെയും അദ്ദേഹത്തിന് വലുതെന്ന് തോന്നിയതെല്ലാം വേസ്റ്റായി അദ്ദേഹം കാണുവാനിടയായി. നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ കുടുംബ പാരമ്പര്യത്തിൻ്റെയോ വിദ്യാഭ്യാസ യോഗ്യതയുടെയോ ജീവിതത്തിൽ മറ്റേതെങ്കിലും ലഭിച്ച പദവികളുടെയോ ഏതെങ്കിലും കഴിവുകളുടെയോ ശാരീരിക പ്രകൃതിയുടെ പേഴ്സണാലിറ്റിയിലോ എന്തെങ്കിലും താങ്കൾക്ക് എടുത്തു പറയാൻ ഇന്നും വലുതായിട്ട് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ സാക്ഷാൽ പരിജ്ഞാനം താങ്കളുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാനത്തിൻ്റെ സമ്പൂർണതയും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വയമായി ഉള്ളതൊന്നും വലുതായി തോന്നുകയില്ല. അതെല്ലാം അവൻ ചവറന്നെണ്ണിയേച്ച് യേശുവിനും അവൻ്റെ വചനത്തിനും അവൻ്റെ വചനത്താൽ വെളിപ്പെട്ടിരിക്കുന്ന സത്യങ്ങൾക്കും മാത്രമായിരിക്കും ആ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന ആളിൻ്റെ മകനാണ്, ഞാൻ ഇന്ന സംഘടനയുടെ അംഗമാണ്, ഞാൻ ഇത്ര വർഷമായി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു വന്ന ആളാണെന്നൊക്കെ സ്വയം അഹങ്കാരത്തിൽ നിന്നും ഞാനെന്ന ഭാവത്തിൽ നിന്നും ആരെങ്കിലും ഇന്നും എവിടെയെങ്കിലും വാക്കുകളിലൂടെയോ മുഖഭാവത്തിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ചര്യകളിലൂടെയോ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലൂടെയോ പ്രകടമാക്കി ഞാൻ സംതിങ് ആണെന്ന് മറ്റുള്ളവരുടെ നടുവിൽ സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലയോ ദൈവദാസ, അല്ലയോ സഹോദരി, അല്ലയോ സഹോദര, താങ്കൾ ഏത് ലിസ്റ്റിൽപ്പെടുന്നയാളായിക്കൊള്ളട്ടെ, എനിക്കിന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കളെ പരിശോധിച്ച് ദൈവാത്മാവിൽ പറയുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വ്യക്തമായി നിറഞ്ഞു വന്നിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹവും പരിജ്ഞാനവും താങ്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടെങ്കിലും അതൊന്നും അല്ല എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രീശ്വരോ. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലോ പ്രസംഗത്തിലോ ജീവിതത്തിലോ നടപടിയിലോ ക്രമീകരണത്തിലോ അഭിപ്രായത്തിലോ ജീവിതത്തിലെ തീരുമാനങ്ങളിലോ ഞാൻ എന്ന ഭാവത്തിൽ അടിസ്ഥാനപ്പെട്ടൊന്നും പ്രകടമാകാതിരിക്കട്ടെ. ദൈവവചനത്തിന് വിരുദ്ധമാണെന്നുള്ള കാര്യവും നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തയിൽ ഉണ്ടായി വരട്ടെ. പ്രശ്നോ. പൗലോസിന് നമ്മേക്കാൾ അധികം പറഞ്ഞു പുകഴാനുള്ള ആളാണ്. ആ ലിസ്റ്റിൽ പെടുന്ന ആരും അത്രമാത്രം എന്തെങ്കിലും പറഞ്ഞു പുകഴാനുള്ള ആരും ഇവിടെ ഇരിപ്പില്ലെന്ന് എനിക്കറിയാം. പെന്തക്കോസ് മലയാളി കോളത്തിലോ ഇംഗ്ലീഷ് കോളത്തിലോ ആരും ഇല്ലെന്ന് തന്നെ പറയാം. സ്തോത്രം. കാരണം നമുക്ക് കിട്ടിയ ഇവിടെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടും അല്ലേ. സ്തോത്രം. ചിലക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നാലല്ലേ അറിയത്തുള്ളൂ ഇദ്ദേഹം കിടന്ന് അലവത്തി പറഞ്ഞ് ജീവിക്കാൻ പെടുന്ന പാട്. സ്തോത്രം. നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ സംതിങ് ആണെന്നുള്ള ചിന്തയിലാണ് പിന്നെ ആൾക്കാരോട് ഇടപെടുന്നത്. സ്തോത്രം. കാരണം ഞാൻ അമേരിക്കക്കാരനാണ്. എയർപോർട്ടിലൊക്കെ പോയി ട്രിവാൻഡ്രത്താരെയും പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഭാവവും രീതിയും സംസാരവും പാസ്പോർട്ടിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ പുള്ളി സംതിങ് ആണെന്നാണ്. റീസലോ. സ്വന്തം സ്വതന്ത്രം. എന്നാൽ അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ താങ്കളുടെ ഉള്ളിൽ താൻ ലോകത്തിലെ ഏറ്റവും വലിയ പൗരനാണെന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നിട്ട് പോലീസുകാരോടോ അധികാരികളോടൊക്കെ പ്രത്യേക അധികാരത്തോടെ സംസാരിക്കാനൊരു പ്രത്യേക കഴിവ് വരുന്നെങ്കിൽ അതിനേക്കാൾ അധികാരമുള്ള ആളായിരുന്നു പൗലൂസ്. ഇവിടെ അമേരിക്കയിലെ 50 സ്റ്റേറ്റിൻ്റെ അവിടെ എല്ലാം അനായസം നടക്കാനും ജീവിക്കാനും ഒക്കെ അധികാരം തരുന്ന ഈ സിറ്റിസൺഷിപ്പിനെക്കാളും വലിയ സിറ്റിസൺഷിപ്പായിരുന്നു ഈ റോമാ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ലോകത്തിലെ സുശക്തമായ സാമ്രാജ്യങ്ങളിൽ വലിയ സാമ്രാജ്യമായ റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ സിറ്റിസൺഷിപ്പ് ലഭിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലവാരത്തിൽ കിട്ടുന്നതല്ല. ഇവിടെ 5 വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് സ്തോത്രം എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്കിത് കിട്ടും. അങ്ങനെ കിട്ടുന്നതല്ല ഈ റോമൻ സിറ്റിസൺഷിപ്പ്. സ്തോത്രം. 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 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ആ കീഴിൽ ഒരു വലിയ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പോലെ അത്ര പദവിയുള്ള ഈ വലിയ സിറ്റിസൺഷിപ്പ് പ്രാപിച്ച ഈ വ്യക്തി പറയുകയാണ് അതുപോലും എനിക്ക് ചവറാണ്. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം താഴ്മ ധരിച്ച് വിശ്വാസികളുടെ മുമ്പിൽ കടന്നുപോയ ഇടങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടം സഹിക്കാൻ തയ്യാറായ സമർപ്പണം എത്രയോ വലുത്. ആ ഭാവം നമ്മുടെ മേലുണ്ടായി വരട്ടെ. ആ ഭാഗം ഞാൻ വിടുന്നു. ആ ദൈവദാസൻ്റെ നല്ല മനോഭാവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇവിടെ വെച്ച് അത് ചവറാണെന്ന് സ്തോത്രം കളഞ്ഞോണം. സ്തോത്രം. ഈ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ വേസ്റ്റ് വട്ടമുണ്ട്, അവിടെ വേണമെങ്കിലും ഇട്ടോണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വേണം ഇതിനകത്ത് വന്ന് കർത്താവ് മാത്രം പ്രസിഡൻ്റ്, എൻ്റെ കർത്താവ് മാത്രം വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ ശുശ്രൂഷക വിശ്വാസി വ്യത്യാസം എന്നെ തയ്യാറാകണം. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ കാലുകുത്തിയ മൂന്നാം മിഷണറി യാത്രയിൽ കാലുകുത്തിയ സ്ഥലമാണ് എഫസോസ്. അവിടെ ഇച്ചിരി കട്ടിയാണ് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത്. സ്തോത്രം. അദ്ദേഹം 3 വർഷം അവിടെ ശുശ്രൂഷിച്ചു. 20:31 പറയുന്നു, 3 സംവത്സരം താമസിച്ച് തൻ്റെ സുവിശേഷ യാത്രയിൽ മറ്റേതൊരു സമയ സ്ഥലത്ത് ചെലവഴിച്ച സമയത്തേക്കാൾ അധികം സമയം ചെലവഴിച്ചത് ഈ സ്ഥലത്താണ്. കാരണം ഇച്ചിരി കട്ടിയുള്ള സ്ഥലമാണ്. സ്തോത്രം. അവിടെ ഈ ഉണക്ക വിശ്വാസം കൊണ്ടോ ആരാധന കൊണ്ടോ പ്രസംഗം കൊണ്ടോ ഒന്നും സഭ വളരത്തില്ല, സഭ സ്ഥാപിതമാകത്തില്ല. അതുകൊണ്ട് ഇച്ചിരി വില കൊടുത്ത് സമയം കൊടുത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. 20:31 ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 20:31 പ്രൈസ് ദി ലോർഡ്. ഈ 3 വർഷം അവിടെ ഒരു വിശ്വാസി പോലും ഇല്ലാതെ തരിശുഭൂമിയായിരുന്ന സ്ഥലത്ത് ഈ ദൈവദാസം വന്ന് കഷ്ടപ്പെട്ട് 3 വർഷം പ്രവർത്തിച്ച കാര്യം ചിന്തിച്ചാൽ നമുക്ക് കണ്ണുനീരല്ലാതെ വേറെ ഒന്നും ആഹാരമായിട്ട് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പാസ്സായിരിക്കും എളുപ്പമായിട്ടോ. പക്ഷെ നീ പോയൊരു സഭ തുടങ്ങി നോക്കണം. സ്തോത്രം. അതിൻ്റെ പിന്നിൽ ഉള്ള വേദനയും വിലയും കണ്ണുനീരും എത്ര വലുതെന്ന് അപ്പോൾ മനസ്സിലാക്കുവാനിടയായിത്തീരും. എഫസോസ് എന്ന് പറയുന്ന അർത്തമിസ് മഹാദേവിയുടെ വലിയ പാതാള ഗോപുരമായ പൈശാചിക ശക്തിയുടെ ആധിപത്യത്തിൽ ഞെരിഞ്ഞമർന്ന ഈ വലിയ പട്ടണത്തിൽ ഒരു ജീവനുള്ള സഭ വാർത്തെടുക്കുവാൻ ഈ ദൈവദാസൻ കൊടുത്ത വില അല്പമൊന്നുമല്ല. അത് നമുക്ക് വർണ്ണിപ്പാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ വലുതായിരുന്നു. രാത്രിയിൽ ഉറക്കമില്ലാതെ ഊണില്ലാതെ സമയങ്ങൾ വേർതിരിച്ച് തൻ്റെ സ്വന്തം കുടുംബത്തിനും സ്വന്തം താല്പര്യത്തിനും വേണ്ടി വേർതിരിക്കേണ്ട സമയങ്ങൾ പോലും സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ച് തൻ്റെ ഗ്യാസ് കളഞ്ഞ് തൻ്റെ സമയം ബലിയർപ്പിച്ച് തൻ്റെ ശരീരം ഗണ്യമാക്കാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വില കൊടുത്തും ആ വിലോക പ്രകാരമുള്ള ഭൗതികമൊന്നും ആഗ്രഹിക്കാതെ എൻ്റെ യേശുവിൻ്റെ സഭ ഇവിടെ ഉണ്ടാകണം എന്ന താല്പര്യത്തോടെ വില കൊടുത്ത് വളരെ ദർശനത്തോടെ ഈ പൗലോസ് 3 വർഷം കണ്ണുനീരോടെ ഈ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചു. അതുകൊണ്ട് സംഭവിച്ചതെന്തെന്ന് അറിയാമോ? ആദ്യം ചിലരൊക്കെ തർക്കിച്ചു, പലരൊക്കെ ബഹളമുണ്ടാക്കി, കലഹമുണ്ടാക്കി. പലതരത്തിലുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും ഈ ദൈവദാസൻ ജീവിതത്തിൽ അഭിമുഖീകരിച്ചെങ്കിലും ഈ പാതാള ഗോപുരം അവസാനം തകർന്നു. യേശു പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന ദൈവിക വാക്തത്വം ഈ പട്ടണത്തിൽ ഈ ദൈവദാസനിലൂടെ സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചെടുക്കുവാനിടയായി. സ്തോത്രം. 3 വർഷം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട സഭ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പാസ്റ്ററാകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എൻ്റെ കൂടെ വരിക, ഞാൻ ഫീൽഡ് കാണിച്ചു തരാം, ഇഷ്ടം പോലെ ഫീൽഡ് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഒരിടവും പ്രവർത്തനമില്ലാത്ത പൈശാചികാധിപത്യത്തിൽ ഞെരിഞ്ഞു കഴിയുന്ന ഒത്തിരി വില്ലേജുകളുണ്ട്, ഒത്തിരി പട്ടണങ്ങളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പാസ്റ്ററാകാൻ താല്പര്യമുണ്ടെങ്കിൽ, സുവിശേഷ വേലയുടെ കട്ടി മനസ്സിലാക്കണമെങ്കിൽ, നീ ഒരു സ്ഥലത്ത് പുതുതായി പോയി പ്രവർത്തിക്ക്. സ്തോത്രം. അപ്പോൾ അറിയാം 10 വിശ്വാസികളെ കൂട്ടുന്നതിൻ്റെ പിന്നിലുള്ള വേദനയും അതിന് മുടക്കേണ്ട വിലയും എത്രയെന്ന്. 95 മെയ് മാസം മുതൽ സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഈ 33 വയസ്സുകാരൻ നല്ലവണ്ണം അറിയാം. സ്തോത്രം. കഴിഞ്ഞ 12 വർഷമായി ഒരു പാസ്റ്റർ എന്നുള്ള നിലവാരത്തിൽ ഒരു വിശ്വാസിയെ ദൈവസന്നിധിയിൽ നിലനിർത്തുന്നതും ഒരു വ്യക്തിയെ പാപത്തിൻ്റെ ആ മണ്ഡലത്തു നിന്ന് വേർതിരിച്ച് ദൈവസഭയുടെ അംഗമാക്കി തീർക്കുന്നതിൻ്റെയും പിന്നിൽ കൊടുക്കേണ്ട വില എത്രമാത്രമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലിൽ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദൈവദാസനിത വളരെ കഷ്ടപ്പെട്ട് വേദനകളും നിന്ദകളും വെല്ലുവിളികളും എതിരുകളും താർക്കികന്മാരുടെ താർക്കികമായ ആ ചിന്തകളും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ ദൈവദാസൻ അവിടെ പ്രവർത്തിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായി. സ്തോത്രം. ഇപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയാമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഈ ദൈവദാസൻ പിന്നീട് 3 മിഷണറി യാത്രയൊക്കെ കഴിഞ്ഞ് ജെറുസലേമിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിച്ചതെന്താണെന്നറിയാമോ? വിലങ്ങുവെക്കുകയാണ്, വിലങ്ങുവെക്കപ്പെടുകയാണ്. ഇനി മേലാൽ ഇവൻ പാസ്റ്ററായിരിക്കരുത്, ഇനി മേലാൽ ഇവൻ ശുശ്രൂഷിക്കരുത്, ഇനി മേലാൽ വേറെ ഒരിടം പോയി സഭ സ്ഥാപിക്കരുത്, പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് ഇവനെ ബന്ധിക്കുകയാണ്. ആരാണ് ബന്ധിക്കുന്നത്? ആദ്യം ബന്ധിക്കുന്നത് തൻ്റെ പരീശവൃന്ദത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജൂതമതത്തിലുള്ള എബ്രായ ആൾക്കാർ തന്നെയാണ് ബന്ധിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അവിടെ വലിയ കലഹമുണ്ടായപ്പോൾ റോമാ പടയാളികൾ അറിഞ്ഞു, സേനാധിപൻ കടന്നു വന്ന് നഗരത്തിലെന്തോ പ്രശ്നം നടക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഇതാ ഒരു പാസ്റ്റർ പിടിച്ചെല്ലാവരും കൂടെ ബന്ധിച്ചിട്ട് അടിക്കുക. സ്തോത്രം. ഉടനെ പടയാളി വന്ന് പൗലൂസിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. സ്തോത്രം. പൊക്കിയെടുത്തുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ സ്തോത്രം ഇദ്ദേഹം ഒരു ദൈവദാസനാണെന്നും റോമൻ സിറ്റിസൺഷിപ്പുള്ള ആളാണെന്നും ഒക്കെ മനസ്സിലായി. ആദ്യം കൈസരിയിൽ ഒരു രണ്ട് വർഷം തടവുകാരനായിട്ട് പല പ്രാവശ്യം വിചാരണ കേൾപ്പിച്ചു. കൈസരിയിൽ അദ്ദേഹം തടവുകാരനായിട്ട് പാർക്കുമ്പോൾ അവസാനം അദ്ദേഹത്തിന് ഒരു കാര്യം പിടിയിട്ട് ഇവിടെ ഒന്നും നീതി കിട്ടത്തില്ല. അദ്ദേഹം ഒരു കാര്യം അങ്ങ് പ്രഖ്യാപിച്ചു, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. അപ്പോൾ കൈസർ ഇരിക്കുന്ന റോമില്ല, അപ്പോൾ റോമിൽ പിന്നെ പോകണ്ടേ? സ്തോത്രം. അവിടെ പോയി അന്ത്യ ന്യായവിധിക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു തടവുപുള്ളിയായി ഇദ്ദേഹത്തെ റോമിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ചരിത്രം നമുക്കറിയാം. അദ്ദേഹം കയറിയ കപ്പൽ പോലും തകർന്നു പോയി. സ്തോത്രം, സ്തോത്രം. ഈ ശാനമൂലൊക്കെ അടിച്ച തകർന്ന കാര്യം അറിയത്തില്ലേ? പക്ഷേ ഇദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു റോമിൽ പോകണമെന്ന്. സ്തോത്രം. എന്നാൽ ഇപ്പോൾ കരങ്ങളിൽ വിലങ്ങ് വീഴപ്പെട്ട ഒരു തടവുള്ളിയായിട്ടാണ് റോമിലേക്ക് പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മോട് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ വഴിയിൽ കൂടെ അല്ല ദൈവോടെ കൊണ്ടെത്തിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്ന ചിലപ്പോൾ നല്ല ഫ്ലൈറ്റിലായിരിക്കും കയറി, ഞാൻ റോമിൽ പോയി ഇറങ്ങി, അനേകർ വന്ന് ഇതാ ഒരു ദൈവപുരുഷൻ വരുന്നേന്ന് പറഞ്ഞ് റിസീവ് ചെയ്തായിരിക്കും എനിക്ക് പ്രസംഗപീഠം ഉണ്ടാക്കി തരുന്നത്. അല്ല, ഇപ്പോൾ ഒരു വിലങ്ങ് വെക്കപ്പെട്ട തടവുള്ളിയായിട്ടാണ് ജീവിതത്തിൽ ദർശനം സാക്ഷാത്കരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം സ്പഷ്ടമാണ്, റോമിൽ നിന്നെ കൊണ്ടെത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ലോകത്തിൽ എത്ര വിലങ്ങുകൾ വന്നു വീണാലും, നീ കയറുന്ന കപ്പൽ തകർന്നാലും, ഒരു പലകയുടെ പുറത്തെങ്കിലും കയറ്റി നിന്നെ അവിടെ കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. എത്ര വലിയ ഈശാനമൂലനടിച്ചാലും നിന്റെ ദർശനത്തിന് വിരോധമായി നിന്റെ ഉള്ളിൽ നീ ദർശിച്ച് ഉന്നം വച്ച് ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ തുറമുഖത്തിലെത്തിക്കുവാൻ നീ താല്പര്യപ്പെടുമ്പോൾ അതിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് എത്ര ഓളങ്ങൾ അടിച്ചാലും, എത്ര തന്നെ അധികാരികൾ എതിരായാലും, എത്ര തന്നെ വിലങ്ങുകൾ നിന്റെ മേൽ വീണാലും, എത്ര തന്നെ ഈശാനമൂലനടിച്ച് നീ കയറുന്ന പടക തകർന്നാലും ശരി, സ്വർഗത്തിലെ ദൈവം നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറമുഖത്തിൽ അവൻ നിന്നെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ റോമിലിപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ ഒരു തടവുപുള്ളിയായി കിടക്കുകയാണ്, വീട്ടു തടങ്കലിലാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അനേക ദൈവമക്കൾ പലയിടങ്ങളിൽ നിന്ന് കടന്നു വന്നു. സ്തോത്രം. അങ്ങനെ എഫെസോസ് എന്നൊരു ബ്രദർ ഇദ്ദേഹത്തെ കാണാൻ കടന്നു വന്നു. സ്തോത്രം. നമുക്കറിയാം എഫെസ് ലേഖനം അതിൻ്റെ പെട്ടെന്ന് വായിച്ചാട്ട് 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. 6:21 എഫെസ്. അമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തിഹിക്കോസ് എന്ന് പറയുന്ന ബ്രദർ എഫെസോസിൽ നിന്ന് തങ്ങളുടെ പാസ്റ്ററെ കാണാനായിട്ട്, ജയിലിൽ കിടക്കുന്ന ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പാസ്റ്ററെ കാണാനായിട്ട്, സ്തോത്രം, റോമാകാരാഗ്രഹത്തിൽ വന്ന് വീട്ടു തടങ്കലിൽ വന്നപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ റോമിലുള്ള വിശ്വാസികളുടെ അന്വേഷണങ്ങളൊക്കെ, അവരുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം തിഹിക്കോസ് മടങ്ങിപ്പോകുന്ന വേളയിൽ ഈ പാസ്റ്ററുടെ ഉള്ളം വീണ്ടും പിടയുകയാണ്. ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന വിശ്വാസി, അല്ലെ, ഞാൻ സ്ഥാപിച്ച സഭയിൽ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികളെ ഇനി പോയി കാണാൻ പറ്റുമോ, അവരുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കൊരു പ്രത്യാശയില്ല. എങ്കിലും ഒരു ലെറ്റർ ഈ ബ്രദറിൻ്റെ കൈവശം അവർക്ക് കൊടുത്തയക്കാം എന്നുള്ള ചിന്തയിൽ, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് ഇവിടെ നിന്ന് പോകുന്നവരുടെ കയ്യിൽ പെട്ടെന്ന് ലെറ്റർ എഴുതി കൊടുത്തയക്കാറില്ലേ? ഇപ്പോൾ ഫോൺ വിളിയാണ് കൂടുതൽ. പ്രൈസലോ. പെട്ടെന്ന് ലെറ്റർ എഴുതി കൊടുക്കുന്ന പോലെ ജയിലിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ ദാസോട് ലെറ്റർ പെട്ടെന്ന് എഴുതി. ആ ലെറ്ററാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കയ്യിൽ എഫ് എസ് സി ലേഖനം എന്ന പേരിൽ ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു കാരാഗ്രഹ ലേഖനമാണ്. അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. 3:1 4:1 3:1 4:1 എല്ലാം വായിച്ചു. ആമേൻ. 4:1 6:19 മതി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ചങ്ങല ധരിക്കപ്പെട്ടവനായി, തടവ് പുള്ളിയായി, സ്തോത്രം കുറ്റക്കാരനായി, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് ആക്കി വച്ചിരിക്കുകയാണ്. സ്തോത്രാര്, ഇതാ കർത്താവിൻ്റെ ദാസൻ പൗലൂസ് ഒരിക്കലും ന്യായമായവൻ്റെ കരങ്ങളിൽ വിലങ്ങു വീഴേണ്ടതല്ല, അവൻ ജയിലിൽ വീഴേണ്ടവനല്ല, അവൻ സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവൻ ദൈവത്തിന് വേണ്ടി നല്ലത് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ ലോകം കൊടുത്തത് അവന് വിലങ്ങാണ്, ലോകം സൃഷ്ടിച്ചത് അവന് ജയിലാണ്. ഇനി അവൻ ഒരിക്കലും സ്വയമായി പൂർണ്ണമായി സ്വതന്ത്രമായി ക്രിസ്തുവിനെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വീട്ടു തടങ്കലിൽ അവനെ ബന്ധിക്കുകയാണ്. സ്തോത്രം. ബന്ധിച്ചവിടെ കിടക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ കർത്താവിൻ്റെ ദാസൻ അവിടെ കിടന്ന് മിനിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുകയാണ്. മനസ്സിലോ? സ്തോത്രം. ലേഖനം എഴുതി, അതിൽ കൂടെ അദ്ദേഹത്തിന് പ്രബോധിപ്പിക്കാനുള്ളത്, ഞാൻ ചങ്ങല ഒഴിച്ച് ഇവിടെ കിടക്കുന്നെങ്കിലും ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ ദിവസം അങ്ങനെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി. ഇപ്പോൾ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടെ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ ദാസൻ ഈ ലേഖനം എഴുതുമ്പോൾ ഒന്നാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്നാമധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിശ്വാസികൾക്ക് കൃപയാൽ ദൈവം കൊടുത്തിരിക്കുന്ന സൗജന്യമായ ആത്മീയ അവകാശങ്ങളെയും പദവികളെയും കുറിച്ചാണ് ഈ കർത്താവിൻ്റെ ദാസൻ സവിസ്തരം വിവരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒന്നാം ഭാഗം അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നു, ക്രിസ്തുവിൽ നിന്നുള്ള അവകാശങ്ങൾ, പദവികൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ എങ്ങനെ നാട്ടിൽ ജീവിക്കണം, എങ്ങനെ മനുഷ്യരുടെ നടുവിൽ പ്രായോഗികമായി ജീവിക്കണം എന്ന വശത്തെയാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. അതാണ് ഇന്ന് പകൽകാലം ഞാൻ നിങ്ങളോട് വളരെ കമ്പിവാചകത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന് നാലിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം വായിച്ചാട്ട്. ആമേൻ. സ്വർഗത്തിലിരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിൽ കൂടെ എനിക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്ന് അംഗീകരിക്കുന്ന, ദത്തെടുപ്പ് പ്രാപിച്ച, തെരഞ്ഞെടുപ്പ് പ്രാപിച്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ച, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ മുൻനിർണയിച്ചു എന്ന് ഉള്ളിൽ ബോധമുള്ള ദൈവമക്കളോട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ കർത്താവിൻ്റെ ദാസൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ആത്മീയമായി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചോണ്ട് വെറുതെ നടക്കാനല്ല, നാട്ടിൽ ജീവിക്കുമ്പോൾ ചൊവ്വേ നേരെ ജീവിച്ചോളണം. പ്രൈസ് ദ ലോർഡ്. പ്രായോഗികമായി ഈ അനുഭവങ്ങൾ പ്രാപിച്ചവർ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ നാലിൻ്റെ ഒന്നിൽ പറയുന്നു, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ് എന്ന ബോധ്യവും ആ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള ആ അറിവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ വിളിക്ക് തീണ്ടൽ വരുത്തുന്ന രീതിയിൽ ഒരു ജീവിതം നമ്മൾ നയിക്കുകയില്ല, യോഗ്യമായി തന്നെ ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് കർത്താവിൽ നിന്ന് വിളി കേട്ടിറങ്ങി തിരിച്ചവർ, ദൈവത്തിൽ നിന്ന് ദത്തെടുപ്പ് പ്രാപിച്ചവർ, സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, സ്വർഗസ്ഥാപനങ്ങളിൽ സ്വർഗീയ പദവികളിൽ ഇരുത്തപ്പെട്ടവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ ഇതിനകത്ത് അനുവാദമില്ല, ആത്മീയ അനുഭവത്തിൽ അനുവാദമില്ല. വിളിച്ചവൻ്റെ വിളിയുടെ ആ ഗൗരവം അനുസരിച്ച്, ആ യോഗ്യത അനുസരിച്ച്, ആ പദവി അനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. സ്തോത്രം. നീ നാട്ടിലേത് വീട്ടുകാരനെന്നുള്ള അടിസ്ഥാനത്തിലല്ല ഇവിടെ ജീവിക്കേണ്ടത്, ഏത് സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നതിൻ്റെ യോഗ്യതയിലല്ല ജീവിക്കേണ്ടത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ വിളിച്ച കർത്താവിൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കണം. സ്തോത്രം. നമ്മെ വിളിച്ച ദൈവം സാധാരണക്കാരനല്ല, അവൻ അസാധാരണക്കാരനായ ദൈവമാണ്. സ്തോത്രം. അവൻ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം അവൻ ഉപയോഗിച്ചപ്പോൾ ഈ കാണുന്ന സകലത ഉളവായി വരുവാനിടയായി തീരുന്നു. സ്തോത്രം. കൂടാതെ നക്ഷത്രങ്ങളുടെ പേര് നമുക്കറിയില്ല, അവൻ നക്ഷത്രങ്ങൾക്ക് പോലും പേരിട്ട് അതിനെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. കൂടാതെ നമ്മുടെ പേരും അഡ്രസ്സും സ്ട്രീറ്റും എല്ലാം അറിയാകുന്നവനാണ്. നമ്മെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഈ വലിയവനായ ദൈവം നമുക്ക് ഇത്രയും വലിയ പേരും പദവിയും തന്ന് വിളിച്ചിരിക്കയാൽ ഈ ദൈവം എന്തു പറയുന്നു അതനുസരിച്ച് വേണം ജീവിക്കാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ കൂടെ സ്തോത്രം ഡ്രഗും അടിച്ച്, ഇവിടെ കൂടെ സ്തോത്രം വേറെ എന്തെങ്കിലുമൊക്കെ മുക്കുപൊടിയും വലിച്ച് നടന്നാൽ സ്തോത്രം സ്തോത്രം അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദവിക്കും പേരിനും വിളിക്കും അദ്ദേഹം തന്നെ അയോഗ്യത വരുത്തുകയാണ്. അദ്ദേഹത്തിന് പിന്നെ സ്പെഷ്യൽ കോടതിയും ജയിലും ഒക്കെ പിന്നെ കയറേണ്ടി വരും സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് നിൻ്റെ കമ്പനിയിൽ നീ നടക്കണം, നിൻ്റെ വീട്ടിനകത്ത് നടക്കണം, സഭയ്ക്കകത്ത് ജീവിക്കണം സ്തോത്രം, നാട്ടുകാരുടെ നടുവിലും നീ ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം സ്തോത്രം. ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. സ്തോത്രം. വിനയമൊക്കെ ഉണ്ടാകണം. വിനയം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ അകത്ത് ഇങ്ങനെ ചെറിയൊരു ഉയർച്ചയുടെ ഒരു ചിന്ത വരാറുണ്ട്, ഞാൻ എന്തൊക്കെ ആയെന്നുള്ള ഒരു ഭാവം. അതെവിടെയെങ്കിലും പൊങ്ങി വരികയാണെങ്കിൽ ഉടനെ അടിച്ചിരുത്തിക്കൊള്ളണം സ്തോത്രം. അതിനെയാണ് അകംഭാവം എന്ന് പറയുന്നത്. അകത്തെ പ്രത്യേക ഒരു ഭാവം, ഞാനാണെന്നൊരു ഭാവം. പ്രൈസ് ദ ലോർഡ് സ്തോത്രം. പണ്ട് സൈക്കിൾ വാങ്ങിക്കാൻ കറങ്ങി നടന്ന ബ്രദറിൻ്റെ കയ്യിൽ പ്രൈസ് ദാവീദിൻ്റെ കയ്യിൽ ഇപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ കിടപ്പുണ്ട് രഥം. ഒന്നും രണ്ടും അല്ല, പലതുണ്ട്. പ്രൈസ് ദ ലോർഡ്. പണ്ട് കപ്പലടി വാങ്ങിക്കാൻ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ കരഞ്ഞ് ഉരുണ്ട ബ്രദറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഖജനാവിൽ ഡോളർ കിടപ്പുണ്ട്, ഡോളർ. സ്തോത്രം. ദാവീദിൻ്റെ ചരിത്രം അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സ്തോത്രം. പണ്ട് ഒരു ഷർട്ടിന് മറ ഷർട്ടില്ലാതെ ഉള്ള ഷർട്ട് തന്നെ വീണ്ടും വീണ്ടും കഴുകി അവിടെ എവിടെയൊക്കെ കീറിയും സ്തോത്രം ആ പൂട പൊങ്ങിയൊക്കെ ഇരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുള്ളി ഇപ്പോൾ രാജവസ്ത്രം ഇട്ടോണ്ടാ, സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടി രാജവസ്ത്രം ഇട്ടോണ്ടാ നടക്കുന്നത് സ്തോത്രം. പണ്ട് അഡ്രസ്സില്ലായിരുന്ന ബ്രദറിന് ഇപ്പോൾ അഡ്രസ്സ്. ദാവീദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. പ്രൈസ് ദ ലോർഡ്. പണ്ട് ആരും ശ്രദ്ധിക്കാതിരുന്ന ആളുടെ മുമ്പിൽ ഇപ്പോൾ മേ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ പുള്ളി എവിടെ പോയാൽ ആൾക്കാർ വന്ന് നിൽക്കുക അങ്ങോട്ട്. സ്തോത്രം സ്തോത്രം. ഇത്രയും വലിയ പദവിയൊക്കെ ഇദ്ദേഹത്തിന് പ്രാപിച്ചെങ്കിലും ദാവീദിനൊരു മനസ്സുണ്ടായിരുന്നു, യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പാകെ അവൻ രാജവസ്ത്രം പോലും വലിയ വിലയുള്ളതായി കരുതാതെ. അതാണ് മീഗൾ പറഞ്ഞത്, നീ പ്രജയുടെ മുമ്പാകെ വെളിപ്പെടുമ്പോൾ സാധാരണ വേഷമായിട്ട് വെളിപ്പെടരുത്, സ്തോത്രം, രാജവസ്ത്രം ഉടുത്തുകൊണ്ട് വെളിപ്പെടാവൂ, നീ നിന്നെ തന്നെ അനാവൃതനാക്കിയത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. അവൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പാകെ, അവന് വസ്ത്രമോ പണമോ പദവിയോ വാഹനമോ ഒന്നും വിഷയമല്ല, അവന് ദൈവസാന്നിധ്യമാണ് വലുത്, അവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകകാലം ഞാനൊരു സത്യം പറയട്ടെ, ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മുടെ താഴ്ചയിൽ ഓർത്ത് നമ്മെ ഉയർത്തി കൊണ്ടുവന്നെങ്കിൽ അഹംഭാവം ഉള്ളിൽ അങ്കുരിക്കരുത്. ഇന്ന് പകകാലം ഇവിടെ വച്ച് അതിനെ നീ ക്രൂശിച്ചേച്ച് വലിയ കർത്താവിനെ അകം തുറന്ന് ആരാധിപ്പാൻ മനസ്സു വച്ചാൽ അവിടെയാണ് ദൈവതേജസ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്, അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക പദവി നടപ്പിൽ വരുത്തുന്നത്. സ്തോത്രം. ഇവിടെ ഇതാ നിന്നെ വിളിച്ചിരിക്കുന്ന ഈ വിളിക്ക് യോഗ്യമാമണ്ണം സൗമ്യതയോടെ നടക്കുക. ദൈവം അനുവദിച്ചാൽ ഞാൻ സ്തോത്രം സഭാരാധനയെ അതിൻ്റെ ആഴമേറിയ വശങ്ങളെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു കൊള്ളാം. സ്തോത്രം സ്തോത്രം. രണ്ടാമത് സ്തോത്രം, മൂന്ന് വാക്കുകൾ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വരാൻ വിടുകയാണ്. ഒന്ന്, സ്തോത്രം യോഗ്യമാമണ്ണം നടക്കണം. രണ്ട്, പതിനേഴാം വാക്യത്തിൽ പറയുന്ന ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത്. ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത്. അവിടെ ജാതികൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൂടെ എഴുതിയിട്ടുണ്ട്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. മൂന്ന്, അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന സ്നേഹത്തിൽ നടക്കണം. സ്തോത്രം. കൂടാതെ അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുമ്പോൾ സ്തോത്രം, ഇയാ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വെളിച്ചത്തിൽ നടക്കണം. സ്തോത്രം. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ സന്നിധി നടക്കാമെങ്കിൽ സ്തോത്രം, നമ്മിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ പ്രകടമാകുവാനിടയായിത്തീരും. അതല്ലേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നാട്ടുകാരുടെ ഇടയിൽ പാർത്തു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അങ്ങനെ പാർത്ത മനുഷ്യനിൽ കൂടെ ദൈവത്തിൻ്റെ തേജസ് ഈ പുത്രനിൽ കൂടെ കാണുവാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ ആഴമേറിയതാണ്. ഒരായിത്തീരൽ സമ്പ്രദായം, ഒരു ബിക്കമിങ് പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. കേൾക്കപ്പെടുന്ന വചനം അത് ഹെഡ് നോളജായി ഇരിക്കാതെ അത് പ്രായോഗികമായി ആയിത്തീരണം. സ്തോത്രം. കേട്ട വചനം, ലോഗോസായിരുന്ന വചനം, സ്തോത്രം, യേശു ക്രിസ്തു എന്ന ജഡമായി ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാണത്തക്ക, സ്പർശിക്കത്തക്ക, കേൾക്കത്തക്ക, അനുഭവിക്കത്തക്ക വചനമായി പരിണമിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ കേൾക്കപ്പെടുന്ന വചനം ഉള്ളിൽ ഇരിക്കാതെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ അറിയുവാൻ കഴിയുന്ന പ്രായോഗിക ജീവിതമായി വെളിപ്പെടണം. സ്തോത്രം. അങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഏകജാതനായ ഈ പുത്രനിൽ കൂടെ അങ്ങനെ വചനം ജഡമായി തീരുന്ന, വചനം പറയുന്ന ഒരു മനുഷ്യനായി നീ ജീവിക്കുമ്പോൾ നാട്ടുകാർ ദൈവത്തിന്റെ തേജസ് നിന്നിലൂടെ കാണുവാനിടയായിത്തീരും. സ്തോത്രം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കട്ടെ. താങ്ക് യു.